2019 സെപ്റ്റംബർ 28 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ശ്രമിച്ചാൽ പാലായും കൂടെ പോരും. ഓവറിലെ 6 ബോളും സിക്സറായി പറത്തുമെന്ന് വീമ്പ് പറഞ്ഞയാൾ ആദ്യ ബോളിൽ തന്നെ ക്ലീൻ ബൌൾഡായി പുറത്തുപോകേണ്ടി വന്ന അപഹാസ്യ ചിത്രമാണ് പാലായിൽ UDF കാഴ്ചവച്ചത്. 2943 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ തന്റെ 4 അംഗത്തിൽ പാലാ പിടിച്ചപ്പോൾ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിക്കലായി അത് മാറും. KM മാണി 54 വർഷമായി വിടാതെ കൊണ്ട് നടന്ന പാലാ സീറ്റിന് പുതിയൊരു അവകാശിയുണ്ടായത് മാണിയുടെ വിയോഗത്തിന് ശേഷമാണെന്നതും ശ്രദ്ധേയമാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കേരള കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറികളും ചക്കളത്തിപ്പോരുമൊക്കെ UDFന്റെ വിജയസാധ്യതയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാൽ പോലും LDF ബാനറിൽ NCP-ക്കാരനായ മാണി സി കാപ്പന്റെ വിജയം അത്യുജ്ജലമെന്ന് തന്നെ വിശേഷിപ്പിക്കണം. UDFന്റെ മാത്രമല്ല മാണിയുടെ അനന്തരാവകാശിയായി പാർട്ടിയുടെ അമരം പിടിച്ചടക്കിയ പുത്രൻ ജോസ് കെ മാണി ഇനിയും ധാരാളം രാഷ്ട്രീയ പാഠങ്ങൾ മനസ്സിരുത്തി പഠിക്കാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നതുകൂടിയാണ് പാലായിലെ തെരഞ്ഞെടുപ്പ് ഫലം. 2016 വരെ പാലായിൽ നടന്ന 13 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും KM മാണിയെ തോൽപ്പിക്കാൻ എതിർപക്ഷത്തിനായില്ലെന്നതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ സ്വീകാര്യതയും പൊതുസമ്മതിയും മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ നിര്യാണം അനിവാര്യമാക്കിയ ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും UDFന് തന്നെയാകും വിജയമെന്ന് ഫലപ്രവചന പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ വിധി എഴുതിയതാണ്. പോളിംഗ് ശതമാനത്തിൽ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 6% കണ്ട് കുറവ് വന്നെങ്കിലും എക്സിറ്റ് ഫലം UDF സ്ഥാനാർത്ഥി ജോസ് ടോം പുലിക്കുന്നേലിന് അനുകൂലമായിരുന്നു. എന്നാൽ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ മാണി സി കാപ്പനായിരുന്നു ലീഡ്. ഏതാണ്ട് ഏറ്റക്കുറച്ചിലോടെ അവസാനഘട്ടം വരെ അത് നിലനിർത്താനും കഴിഞ്ഞു. 2016 4703 വോട്ടിന് മാണിയോട് തോറ്റ മാണി സി കാപ്പന് വലിയ ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ഈ വിജയത്തിന് ഏറെ തിളക്കവും അർത്ഥവ്യാപ്തിയുമുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാരിനെതിരായ വിമർശകരെ നേരിടാനുള്ള ശക്തമായ ആയുധമാണിത്. ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഭരണകൂടത്തിനെതിരായ വിധിയെഴുത്തായി ആരും കാണേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുൻകൂർ ജാമ്യമെടുത്തിരുന്നു. അരനൂറ്റാണ്ടിലധികമായി UDFനൊപ്പം നിന്ന പാലാ മണ്ഡലം ചുവടുമാറി തങ്ങൾക്കൊപ്പം എത്തിയതിൽ LDFന് ഏറെ ആഹ്ലാദിക്കാനുണ്ട്. അസാധ്യമെന്ന് കരുതിയ വിജയത്തിന് ചുക്കാൻ പിടിച്ച CPM തന്നെയാണ് ഏറ്റവുമധികം പ്രശംസ അർഹിക്കുന്നത്. മാണി സി കാപ്പന്റെ വിജയത്തിന് സഹായിച്ച ഘടകങ്ങൾ നിരവധിയുണ്ടാകാം. ചിട്ടയോടുകൂടി നടന്ന പ്രചാരണവും വോട്ടർമാരുടെ ഇടയിലുള്ള ജനസമിതിയും കറപുരളാത്ത വ്യക്തിത്വവുമെല്ലാം കാപ്പനെ തുണച്ചിട്ടുണ്ടാകും. ജീവനോടെ ഇല്ലെങ്കിലും മാണിയുടെ മരിക്കാത്ത ഓർമ്മകളും അദ്ദേഹം പാലായുടെ വികസനത്തിനായി ചെയ്ത കാര്യങ്ങളും ആർക്കും മറക്കാനാവില്ലെന്ന UDFന്റെ വിശ്വാസത്തിന് ഉലച്ചിലുണ്ടാക്കിയത് സ്വന്തം കൂടാരത്തിലുള്ളവർ തന്നെയാണെന്ന വസ്തുത നിഷേധിക്കാനാവില്ല. പാർട്ടിയെ സ്വകാര്യ സ്വത്തായി മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് കലഹം തുടങ്ങിയത്. സ്ഥാനാർത്ഥി നിർണയവേളയിൽ അരുതാത്തത് പലതും നടന്നു. കേരള കോൺഗ്രസിലെ ഭിന്നത ഇപ്പോഴും തുടരുകയാണ്. പാർട്ടി ചിഹ്നം പോലുമില്ലാതെ മത്സരിക്കേണ്ടി വന്നിട്ടും ജോസ് ടോമിന് നന്നായി പിടിച്ചു നിൽക്കാനായത് നേട്ടം തന്നെയായി കരുതാം. മത്സരത്തിൽ തോൽക്കാൻ സെൽഫ് കോൾ തന്നെ ധാരാളമാണ്. അടുത്ത മാസം നടക്കാൻ പോകുന്ന 5 ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കാവുന്നതാണ് പാലായിലെ ഫലം. LDFന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പുകളെ സമീപിക്കാനാകും. പാലായിലെ തെരഞ്ഞെടുപ്പ് UDFന് അഭിമാന പ്രശ്നമായിരുന്നു. സകല നേതാക്കളും പാലായിൽ തമ്പടിച്ചായിരുന്നു പ്രചാരണം. എന്നാൽ പാലാ മുനിസിപ്പാലിറ്റിയിലും 3 പഞ്ചായത്തുകളിലും മാത്രം മുന്നിട്ട് നിൽക്കാനേ UDFന് കഴിഞ്ഞുള്ളൂ. 9 പഞ്ചായത്തുകളിലും മുന്നിലെത്തിയത് മാണി സി കാപ്പനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 24821 വോട്ട് നേടിയ BJP സ്ഥാനാർത്ഥിക്ക് ഇത്തവണ 18044 വോട്ട് മാത്രമാണ് ലഭിച്ചത്. വോട്ട് മറിച്ചെന്നും വിറ്റെന്നും മറ്റുമുള്ള പതിവ് ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് BJP സ്ഥാനാർത്ഥിയുടെ പേരിൽ കുറിക്കപ്പെട്ട വോട്ടുകൾ. വോട്ട് ചോർച്ചയെക്കുറിച്ച് പഠിക്കുമെന്നാണ് സ്ഥാനാർത്ഥി N. ഹരി പറഞ്ഞത്. പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അനുയായികളെ ഒപ്പം നിർത്താൻ ത്രാണിയില്ലെങ്കിൽ ഇതാണ് സംഭവിക്കുക. പാലായിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അഴിമതി മുഖ്യ വിഷയമായി ഉയർന്നു വന്നിരുന്നു. ഇരുമുന്നണികളും മൂർച്ചയേറിയ ആയുധമായി അഴിമതിയെ മുന്നിൽ നിർത്തുകയും ചെയ്തു. അവസാന നാളുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി ഈ വിഷയത്തിൽ തന്റെ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വ്യക്തമാക്കിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അഴിമതി നടത്തുന്നത് എത്ര ഉന്നതരായാലും വച്ചുപൊറപ്പിക്കില്ലെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. അഴിമതിക്കാർ സർക്കാർ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയിലെത്തുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സാധാരണ വോട്ടർമാരെ ഏറെ സ്വാധീനിച്ചിരിക്കുമെന്ന് വ്യക്തം. അടുത്ത മാസത്തെ 5 ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും. ഏതാണ്ട് തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമായതിനാൽ വിജയത്തെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങൾ കണ്ടെത്തി സമർത്ഥമായി ഉപയോഗിക്കുന്നതിലാണ് മിടുക്ക്. ഉപതെരഞ്ഞെടുപ്പ് പോലും ജീവൻ മരണ പോരാട്ടമാകുന്നത് അതുകൊണ്ടാണ്.